Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
भगवान विज्ञापयत इति तथा सुमेधि वाचा अतः तत् सत्त्वम् असि भवसि हि चेदगेदो इत्येवं प्रत्यायितः पुत्राः भूय एव मा भगवान् विज्ञापयतु यद्भगवदुक्तं तत्सन्दिग्धं मम हन्यहन्य सर्वा प्रजाः सुषुप्ते सम्पद्यन्ते इत्येतत् येन तत्सम्पद्यमेनुः सत्सम्पन्ना वयम् इति दृष्टान्तेन मां प्रत्यायतु इत्यर्थः ये मुक्तः तथा अस्तु सोम्येति उवाच पिता अतः तत् सत्त्वमसि ഇതുവരെയുള്ള വിശദീകരണങ്ങളൊക്കൊണ്ട് സദൈവ സംഗീതം ഗ്രാസി എന്ന് തുടങ്ങി ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് തൊട്ടുന്നു പറയുന്നു. അത അതിനാൽ തത് എന്ന് പറഞ്ഞാൽ എന്താണ് സത് എടുത്തു പറയുന്നു. തത് അപ്പൊ അതിന് താത്ത എന്ന് പറഞ്ഞ എന്താണ് വേറെങ്ങും പോകരുത്. സത്തിനോട് പറയുന്നു ഇതുവരെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സത്തിനെ കുറിച്ചാണ് പറയുന്നത്. താത്ത് സത്ത് ആ താത്ത് അത് സത്ത് തന്നെയാണ്. അത് തോമസി നീയാണ് വ്യക്തമായി പറയുന്നു. സശബ്ദത്തിനുള്ള വേറെ അർത്ഥമൊന്നുമില്ല. സദൈവ എന്ന് പറഞ്ഞ ആ സത്ത് തന്നെയാണ് നേരിട്ട് ബോധിപ്പിക്കുന്നത്. അവിടെ സത്തിനെ കുറിച്ച് ധാരാളം മനസ്സിലാക്കി ഒരുപാട് ചർച്ച ചെയ്തു. ഇവിടെ ഏകം ഏവ അദ്വിതീയം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ ചർച്ച വളരെ വലുതായി. അതങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യമില്ല. ഇന്ന് എങ്ങനെ മനസ്സിലാക്കണം? ത്വം അസി ഭവസി അത് നീയാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് തത്തിന്റെ വ്യാഖ്യാനം. ആണ് ത്വം നിഷേധഗീതോ ഇത്യേവം പ്രത്യായിത പുത്രഹ ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയിതു. തത്തിനെ കുറിച്ച് വളരെ സത്തിനെ കുറിച്ച് വിശദീകരിച്ചു. അങ്ങനൊരു കാര്യത്തെ കുറിച്ച് വിശദീകരിച്ചാൽ സാധാരണഗതി ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും തത്തിനതാണ് ഏകമാണ് അദ്വിതീയമാണ്. പക്ഷെ അവിടെ ബുദ്ധിമുട്ട് വരുന്ന എവിടെയാണ്? ത്വം അസി, അത് നീയാണ് എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുമ്പേ പറഞ്ഞത് സദാശ്രയ സദായതന സത്പ്രതിഷ്ഠ. അതെല്ലാം ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, അതിനെ താനായിട്ട് ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സതി സമ്പദ്യം വിദുഹു സതി സമ്പദ്യം. സത്തിനോട് ഏകീഭവിക്കുന്നുണ്ട് അപീതോ ഭവതി. ഇതന്നെ അത് ഒരു സംശയം കൂടാതെ ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ അതിന് സംശയം ഉണ്ടാകും, സംശയം കൂടാതെ ഗ്രഹിക്കണമെന്ന് ഗുരുവിന്റെ ആഗ്രഹം. പുത്രനാണെങ്കിലോ അതും സംശയത്തെ ഉണ്ടാക്കും. മാ ഭഗവാൻ മാം എന്നെ വിജ്ഞാപേതു യദ്ഭവതിത്വം തസ്സന്ദിഗ്ധം, എനിക്ക് സന്ദേഹമുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന സന്ദേഹമാണ്. എന്താണ് സത് ഏകമേവ അദ്വിതീയം എന്നെല്ലാം വളരെ വലുതാക്കി പറഞ്ഞ ഒരു കാര്യം, ചെറുതായിട്ട് അതിൽ നിന്നാണ് സൃഷ്ടി, അതാണിതിന് കാരണം എന്നെല്ലാം പറഞ്ഞിട്ട് അതിനെ വീണ്ടും ചെറുതാക്കി പറഞ്ഞു, വളരെ നിസ്സാരമാക്കി. എന്താണ് അഹന്യഹനി സർവപ്രജാഹ സുഷുപ്തി സത്സദ്യന്തേ ഇത്യേത്. ഇത് ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിനെ ചെറുതാക്കി പറയുമ്പോൾ എങ്ങനെയാ? എന്താണ് ഇതിൻ്റെയൊക്കെ അവസാനം? താല്പര്യം എന്താണ്? ഉറക്കം എന്ന് പറഞ്ഞു. ഉറക്കത്തിനെങ്ങനെ ഒരാൾക്ക് എങ്ങനെ പ്രാധാന്യം കൊടുക്കാൻ? ഉറക്കം ആവശ്യമാണ്, ഉറങ്ങുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും വലിയൊരു തത്വം ഏകമേവ അദ്വിതീയം എന്ന് പറയുന്ന ആ തത്വം, അത് ഉറക്കത്തിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ അതിൻ്റെ പൂർണ്ണതയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തെ കുറിച്ച് ഒരാൾ സാറിന് എന്താ ധരിക്കുന്നത്? സാധാരണമായി ധരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു വികാരം പോലെ. മനസ്സിന് പല വികാരങ്ങളും ഉണ്ടാകും. ഒന്നും അറിയാത്ത ഒരവസ്ഥ മനസ്സിന് വരുമ്പോൾ ഉറക്കം ഇത്രയേ ഉള്ളൂ. അതിന് അതികവഞ്ഞ മഹത്വം ഒന്നും കൊടുക്കാൻ സാധാരണ ചിന്തിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല. അതിനെന്താ കാരണം? കാരണം ഉറങ്ങിയതിന് ശേഷം ഉണരുന്നവന് ഒരു മാറ്റവും കാണുന്നു. ഉറക്കം അത്രയും മഹത്വമുള്ള സ്ഥാനമാണല്ലോ. ഉറങ്ങി ഉണരുമ്പോൾ അവന് എന്തെങ്കിലും ഒരു മഹത്വം കാണണം. ഇത് തന്നെയാണ് ചേതകേതുവിന്റെ സംശയം. തസ്സമ്പദ്ദിനവിദു തസ്സമ്പന്ന വയം പറയുന്നു. സം അപീതോ ഭവതി തസ്സമ്പദ്യ, അതിനെ പ്രാപിക്കുന്നു. ഈ പറഞ്ഞ ഏകമേവ അദ്വിതീയത്തിന് പ്രാപിച്ചിട്ടും ന വിധു സത്സമ്പന്ന, ഒരു വിശേഷമില്ല അനുസരിച്ച്. എന്താ ഇതുകൊണ്ട് ഗുണമുണ്ടായത്? ഏകമേവ അദ്വിതീയമായിരിക്കുന്നതിന് പ്രാപിച്ചാൽ മോക്ഷം കിട്ടുമെന്നാ പറയുന്നു, ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നു. അതിവിടെ സംഭവിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ ഒരു പ്രയോജനം കാണുന്നില്ലല്ലോ, ഉറങ്ങിയവൻ തന്നെ ഉണരുന്നത്. അപ്പോ അങ്ങനെ അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നുണ്ടോ? അതാണ് സതി സംബന്ധ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു. സത്യവുമായിട്ട് ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞ പിന്നെ സത്യമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യകാരൻ പറഞ്ഞിട്ട് എന്താണ് ജീവത്വം? ആ ജീവത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് ഇന്ന് തന്നെ പറയുന്നു. എന്തിനെങ്കിലും അവിടെ അവശേഷിപ്പിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. അത് നമ്മളിതിനെ അംഗീകരിക്കാൻ യുക്തിയുള്ള ആർക്കും മടി തോന്നുന്ന ഒരു കാര്യം. അതങ്ങനെ സംഭവിക്കും. ചെറിയൊരു മനസ്സിന്റെ മാറ്റത്തിന് പരമാർത്ഥ സത്യം എന്നങ്ങനെ പറയുന്നു. ഈ പരീക്ഷണം നടത്തിയൊക്കെയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തിന്റെ തലയിൽ കുറെ വയറൊക്കെ ഘടിപ്പിച്ച് ഒരു വലിയ കമ്പ്യൂട്ടറിൽ കൊടുത്ത് പരീക്ഷ നടത്തുന്നിരിക്കട്ടെ. പരീക്ഷണം നടത്തി എന്തായിരിക്കും എന്റെ റിസൾട്ട്? ഓരോരും അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജാഗ്രത പോലെയല്ല, അതിസൂക്ഷ്മമായ ചില പ്രവർത്തനങ്ങൾക്ക് തെളിവുണ്ട്, കാണാൻ പറ്റും. സ്ക്രീനിൽ തെളിഞ്ഞു വരും പരീക്ഷണം നടത്തി. ജാഗ്രതയിൽ നമ്മുടെ ബ്രെയിനിൽ പരീക്ഷണം നടത്തിയാലും പലതും കാണാൻ പറ്റും. അവിടുത്തെ വൈദ്യുത പ്രവാഹവും രാസപ്രവർത്തനവും അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം സ്ക്രീനിൽ കാണാൻ പറ്റും. നല്ല ഉറക്കത്തിൽ നടത്തിയാലും കാണാൻ പറ്റും. എന്നിട്ട് അവർ ഉറക്കത്തെ തരംതിരിക്കും. ഇതിന്ന ഉറക്കമാണ്, ഇതിന്ന ഉറക്കമാണ്, ഈ ഉറക്കത്തിന് ഇന്ന ഇന്ന വിശേഷതകളുണ്ട്. അങ്ങനെ ആ ഉറക്കത്തെ തന്നെ തരംതിരിക്കാൻ പറ്റുന്നുണ്ട് ഭൗതികമായി പരീക്ഷിച്ചാൽ. ഇതിന് ഈ ഉറക്കത്തിൽ ജീവഭാവം പൂർണ്ണമായും പിടിച്ച് പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്നതെന്ന് തോന്നുന്നു. ഇന്നത്തെ ഇന്ന് പഠിക്കുന്നവരങ്ങനെ ചോദിക്കും, ഉറക്കത്തെയും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, പരീക്ഷണ നിരീക്ഷണം നടത്താൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ ജീവഭാവം നഷ്ടപ്പെട്ട് കേവലം സദേകമേവ അദ്വീയമാണെങ്കിൽ കാണുന്നതൊക്കെ എന്തോന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാഗ്രത്തിൽ പഠിച്ചാലും ശരി ഉറക്കത്തെ പഠിച്ചാലും ശരി, എന്തായാലും ഉറക്കത്തിൽ തനിക്ക് പഠിക്കാൻ എന്തായാലും പറ്റത്തില്ല, വേറൊരാൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കട്ടെ. അതേ സംഭവിക്കും, പഠിച്ചാലും ശരി ആർക്കും ഉറക്കത്തെ പഠിക്കാൻ സാധ്യമേ അല്ല. സുഷുപ്തി പഠിക്കാൻ പറ്റത്തില്ല. ഒരു ഉപകരണം കൊണ്ടോ ഒരു കമ്പ്യൂട്ടർ കൊണ്ടോ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ പഠിക്കുന്നത്? ജാഗ്രതയിൽ എന്തിനാണ് പഠിക്കുന്നത്? ജാഗ്രത പഠിക്കുന്ന ഈ ശരീരത്തെ ഇങ്ങനെ കീറിയോ മുറിച്ചോ അല്ലാതെയോ അതിനെ പഠിക്കുന്നുണ്ട്. സുഹൃത്തി പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ കാണുന്നതൊക്കെ അത് നമ്മുടെ ബ്രെയിനിന്റെ പഠനമാണ്, അതിന് പഠിക്കാൻ പറ്റും. ജാഗ്രതത്തിനും പഠിക്കാൻ പറ്റും. ഇതൊക്കെ എവിടെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലാണ്. അതിനെ പഠിക്കാൻ പറ്റും. അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പലതും പഠിക്കാൻ പറ്റും. സുഷുപ്തി എന്ന് പറയുന്നത് എന്താ? ബ്രെയിനിനാണോ പറയുന്നതല്ല, ബോധം എന്ന് പറയുന്നത് ബ്രെയിനുണ്ടല്ലോ. അതുപോലെ തന്നെ സുഷുപ്തിയും ബ്രെയിനല്ല. ബ്രെയിനിനെ പഠിച്ചാൽ സുഷുപ്തിയെ പഠിക്കാൻ പറ്റും. അത് പഠന വിഷയമല്ല. ബ്രെയിനിനെ പഠിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരാൾക്ക് വേണമെങ്കിൽ മറ്റൊരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ സുഷുപ്തി പഠിക്കാൻ ശ്രമിക്കാം. എത്ര വലിയ ശാസ്ത്രജ്ഞനായിക്കൊള്ളട്ടെ, അയാള് സ്വന്തം സുഷുപ്തി പഠിക്കുകയാണെങ്കിൽ സുഷുപ്തിയെ തന്നെയാണ് പഠിച്ചതെന്ന് ഉറപ്പാക്കാം. പറ്റത്തില്ല. എന്തുകൊണ്ട്? പഠനം ജാഗ്രതയിലേക്ക്. ഒരേ സമയം തനിക്ക് ജാഗ്രതയിലിരിക്കാനും തനിക്ക് സുഷുപ്തിയിലിരിക്കാനും പറ്റത്തില്ല. അത് രണ്ടും സാധ്യമാണ്. ഒരാളെ സുഷുപ്തി പഠിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, അയാൾക്ക് പരമാവധി ചെയ്യാന്നുള്ളത് ജാഗ്രതയിലിരിക്കുക. ഇപ്പൊ ജാഗ്രതയിലിരുന്നു ഇരിക്കുന്ന ഒരാളിന് സുഷുപ്തി അന്യമാണ്, അയാളുടെ മുമ്പിൽ സുഷുപ്തിയേ ഇല്ല. ഭൗതികമായി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അയാളുടെ മുമ്പിൽ സുഷുപ്തിയില്ല, അയാളുടെ മുമ്പിൽ ജാഗ്രത മാത്രമേ ഉള്ളൂ. ജാഗ്രതത്തിലാണ് അയാൾ വേറാളുടെ ബ്രെയിൻ പഠിക്കുന്നത്. ശരി, അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയാൽ അപ്പം നിൽക്കും പഠനം. ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം അവിടെ നിൽക്കും, പിന്നെ പഠനമില്ല. അപ്പൊ സുഷുപ്തിയെ കുറിച്ചുള്ള എല്ലാ പഠനവും ബ്രെയിനിനെ കുറിച്ചുള്ള പഠനമാണ്. അത് ജാഗ്രതയിലെ സംഭവിക്കും, സുഷുപ്തിയിൽ അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ പഠിക്കുന്നവനില്ല, പഠിക്കുന്ന വിഷയമില്ല, പഠിക്കാനുള്ള ഉപകരണങ്ങളില്ല, പഠനമില്ല, പഠനത്തിൽ നിന്ന് കിട്ടുന്ന നിഗമനങ്ങളില്ല. ജാഗ്രത ഉണർന്നിരിക്കുന്ന ഒരാൾ ആ ജാഗ്രത ഉണർവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീതമായി നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഒരു അന്ധൻ പ്രകാശത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്? അന്ധൻ സൂര്യനെ കുറിച്ച് വർണ്ണിക്കുന്ന പോലെയാണ്. ഒരു അന്ധനെ സംബന്ധിച്ചും പ്രകാശത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും കാണും. അന്ധനാണെങ്കിലും അയാൾ മറ്റുപായങ്ങളിലൂടെ പ്രകാശത്തെ കുറിച്ച് ധരിക്കുന്നു. മറ്റുള്ളവർ പറഞ്ഞു കേട്ടോ, മറ്റിന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ട് അനുമാനിച്ചോ അയാൾ മനസ്സിലാക്കുന്നു പ്രകാശത്തെ കുറിച്ച്. പക്ഷെ എന്തായിരിക്കും അയാളുടെ കണ്ടെത്തലുകൾ, അന്ധന്റെ കണ്ടെത്തലുകൾ പ്രകാശത്തെ കുറിച്ച്? എന്തുകൊണ്ടാണ് ഇത്? അന്യമാണ് പരസ്പരം, പ്രകാശം വേറെ ഇരുളത്. ഇരുട്ടിൽ പ്രകാശത്തെ കുറിച്ചോ പ്രകാശത്തിൽ ഇരുട്ടിനെ കുറിച്ചോ അറിയാൻ രണ്ടും അന്യമായിരിക്കും. ശുദ്ധമായ പ്രകാശത്തിൽ ഇരുട്ടില്ല, ശുദ്ധമായ ഇരുട്ടിൽ പ്രകാശമില്ല. അതുപോലെ വെളിച്ചവും ഇരുളും പോലെ ഇരിക്കുന്നു സുഷുപ്തിയും ജാഗ്രത. സുഷുപ്തിയിൽ അന്ധത തന്നെ, അതുകൊണ്ട് അവിടെ ഒരു പഠനവും നടക്കട്ടെ. ജാഗ്രത വെളിച്ചമായതിലൂടെ പല പഠനങ്ങളും നടക്കും, പക്ഷെ അത് ജാഗ്രത വിഷയങ്ങൾ മാത്രമേ സാധ്യമാകൂ. സുഷുപ്തി ജാഗ്രത വിഷയമല്ല. ജാഗ്രത വിഷയം പരമാവധി നമ്മുടെ തലച്ചോറോ അവിടുത്തെ രാസപ്രവർത്തനങ്ങളോ പരമാണുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആകാം. ആ പഠനങ്ങളെല്ലാം എന്താണ്? സുഷുപ്തിയെ കുറിച്ചുള്ള പഠനമല്ല, ജാഗ്രതത്തിനെ കുറിച്ചുള്ള പഠനമാണ്. അതേ സാധ്യമാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ തന്റെ സുഷുപ്തിയെ കുറിച്ച് പഠിക്കും. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അന്ധന് വെളിച്ചത്തെ കുറിച്ച് പഠിക്കാൻ വയ്യാത്ത പോലെയാണ്. അതുകൊണ്ട് അതല്ല ഇവിടെ സുഷുപ്തി എന്ന് പറയുന്നത്. സുഷുപ്തിയിൽ ജാഗ്രത് ബോധം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ജാഗ്രത് ബോധം കൊണ്ട് സുഷുപ്തിയെ, ജാഗ്രതയിലെ ഒരു ഉപകരണങ്ങൾ കൊണ്ട് സുഷുപ്തിയെ പഠിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം അവസാനിക്കുന്നു. പഠിക്കുന്നവരെല്ലാം എന്തിനാ പഠിക്കുന്നു? ജാഗ്രത. പിന്നെ അവരെന്താ പരമാവധി മനസ്സിലാക്കുന്നത്? സുഷുപ്തിയെക്കുറിച്ചല്ല, ജീവന്റെ സുഷുപ്തി, തന്റെ സുഷുപ്തി, അന്യന്റെ സുഷുപ്തി എന്ന് പറയുമ്പോൾ അന്യന്റെ സുഷുപ്തി ഒരിക്കലും തനിക്ക് പ്രത്യക്ഷമാണ്. ഊഹിക്കുന്നു അന്യന്റെ സുഷുപ്തിയിൽ അവന്റെ ബ്രെയിനിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് തന്റെ ജാഗ്രതയിൽ മനസ്സിലാക്കുന്നു. പന്നിന്റെ സുഷുപ്തി എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കൽപ്പന മാത്രമാണ്. കാരണം അന്യന്റെ സുഷുപ്തി തനിക്ക് എപ്പോഴും അന്യമാണ്. താൻ ജാഗ്രതയിലിരിക്കുമ്പോൾ തന്റെ സുഷുപ്തി അന്യമായിരിക്കുന്ന പോലെ അന്യന്റെ സുഷുപ്തി അന്യമാണ്. അവൻ അന്യമായിരിക്കുന്ന ഒന്നിന് ഒന്നിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ ആ പഠനമൊന്നും അന്യമായ ഒന്നിനെ കുറിച്ചല്ല, ജാഗ്രതയിൽ താൻ കാണുന്ന എന്തോ അതിനെ കുറിച്ചുള്ള പഠനം. അതേ തത്വം. അതുകൊണ്ട് സുഷുപ്തിയെ ഒരിക്കലും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ സാധ്യമല്ല. നമ്മൾ കരുതുന്ന പോലെ നിസ്സാര കാര്യമില്ല. നമ്മളതിനെ നിസ്സാരമായി കരുതുന്ന എന്തുകൊണ്ട്? നമുക്കത് സഹജമായിരിക്കും, സ്വാഭാവികമായിരിക്കും, നമ്മളിൽ നിന്ന് അതിനെ വേർപിരിക്കാൻ വയ്യാതിരിക്കും. നമ്മളുടെ ഇച്ഛയ്ക്കും അനിച്ഛയ്ക്കും അപ്പുറമാണത്. ഏത് നിമിഷമാണ് സുഷുപ്തിയിലേക്ക് കടക്കുന്നത്, ഏത് നിമിഷം അതിൽ നിന്ന് പുറത്തു വരുന്നു, ബ്രഹ്മാവിന് പോലും പിടികിട്ടത്തില്ല. ഈ നിമിഷം ഞാൻ അതിൽ നിന്ന് പുറത്തു വരുന്നു അർത്ഥം പറയാം. എന്തുകൊണ്ട് ഈ കർണങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു അങ്ങോട്ട് പോവുകയാണ്? അവിടെ ചെന്നിട്ട് പിന്നൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ പോക്ക് വരവൊന്നും തിരിച്ചറിയാൻ പറ്റുന്നു. തികച്ചും അന്യമായ ഒന്നാണ്. വിദിതാത് അവിദിതാത് അപി, അറിഞ്ഞതിനും അറിയപ്പെടുന്നതിനും അപ്പുറമാണ്. അത് അറിയാമെന്നോ അറിയാൻ പറ്റില്ലെന്നോ തീർത്ത് പറയാൻ മതി. ഒരു തരത്തിൽ അറിയാമെന്ന് പറയാം, വേറൊരു തരത്തിൽ അറിയില്ലെന്നും പറയാം, രണ്ടും പറയാം. അതല്ലേ പറയുന്നത്, ഞാൻ ഉറങ്ങി പക്ഷെ ഒന്നും പറഞ്ഞില്ല, രണ്ടും പറയുന്നു. വിദ്യുത അവിദ്യുതങ്ങൾക്ക് അപ്പുറമുള്ള പരമാർത്ഥം തന്നെ ആയതുകൊണ്ടാണ് അനുഭാഷ്യകാരൻ പറഞ്ഞത് ആ ജീവത്വം പൂർണ്ണമായും ഉപേക്ഷിച്ചു. അതാണ് ഇവിടെ പുത്രന് സന്ദേഹം വരുന്നത്. സത്സമ്പദ്യ ആ സത്തിനെ പ്രാപിച്ചത്, പക്ഷെ എന്ന വിധു സത്സമ്പന്ന വയം, പക്ഷെ അതറിയുന്നില്ലല്ലോ. അതാണ് പരമാർത്ഥമെങ്കിൽ അതറിയേണ്ടതാണല്ലോ എന്നാണ്. അതാണ് സുഷുപ്തി അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. സുഷുപ്തി അറിയുന്നുണ്ട്, സർവരും അറിയുന്നുണ്ട്, പക്ഷെ അറിയുന്നതിൽ കൂടുതലായി അറിയണമെന്നുള്ളതാണ്. ഒരു വസ്തുവിനെ അതിന്റെ സ്വരൂപത്തിനപ്പുറം അറിയണമെന്നാണ് ആഗ്രഹിക്കാൻ നടക്കൂ. അഗ്നി നമുക്ക് ഉഷ്ണമായിട്ടും പ്രകാശമായിട്ടും അറിയാം, അതിനപ്പുറമായിട്ട് അറിയണമെന്ന് വെച്ചാൽ അതിങ്ങനെ അറിയാൻ പറ്റും? അത് അഗ്നിയായിരിക്കില്ല, ജലമായിരിക്കും. ഒരു വസ്തുവിനെ അതിന്റെ സ്വഭാവത്തിനപ്പുറം കിടന്നറിയാൻ പറ്റത്തില്ല. സ്വഭാവോഹി ദുരതന അനതിക്രമ, അതെല്ലാ അർത്ഥത്തിനും അങ്ങനെയാണ്. വസ്തു സ്വഭാവത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്, സ്വഭാവത്തെ അതിക്രമിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോ വിദിത അവിദിതങ്ങൾക്ക് അപ്പുറമുള്ള ആ സ്വരൂപത്തെ വിദിതമാക്കാൻ പറ്റില്ല, അവിദിതമാക്കാനും പറ്റത്തില്ല, രണ്ടും കഴിയത്തില്ല. അതുകൊണ്ടാണ് ജാഗ്രത ഇരുന്നുകൊണ്ട് അത് സംഭവിച്ചു പക്ഷെ അറിഞ്ഞില്ല, അറിഞ്ഞെന്നും അറിഞ്ഞില്ലെന്നും പറയുന്നു. വാസ്തവത്തിൽ അത് രണ്ടിനും അപ്പുറമുള്ളതാണ്. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് അറിഞ്ഞു അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും? വാസ്തവത്തെ അറിഞ്ഞു അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിഞ്ഞാലും അറിഞ്ഞു, അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞില്ല, രണ്ടിലെങ്കിലും ഒരു പക്ഷമേ ഉള്ളൂ. അവിടെ നമുക്ക് ഇതിനെ കുറിച്ച് പറയാം, ഉറങ്ങി പക്ഷെ അറിഞ്ഞില്ല. എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വരുന്നു? അത് ഈ ബന്ധത്തിന് അതീതമായതുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സത്സമ്പദ്യന വിദ്യതു സത്സമ്പന്ന വയം, ഞാൻ അവിടെ ആയിരുന്നു. അപ്പൊ അതിനെ സുഹൃത്തിയെക്കുറിച്ച് നമ്മുടെ ജാഗ്രത മനസ്സുമായോ അല്ലെങ്കിൽ മനസ്സ് പ്രകടമാകുന്ന നമ്മുടെ ബ്രെയിനുമായോ ഒന്നും ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. പിന്നെ ഒരേ ഒരു വഴിയുള്ളതിനെ മനസ്സിലാക്കും. എന്തായാലും സുഹൃത്തി അവിടെ പോയി മനസ്സിലാക്കാൻ പറ്റില്ല, അവിടെ മനസ്സില്ല, മനസ്സിലാക്കുന്നു കാരണം. പിന്നെ ജാഗ്രത ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കും, അതാണ് ഇതിന്റെ മുഖ്യമായ സംഗതി. ഇതിനെ ജാഗ്രതയിലിരുന്നുകൊണ്ട് മനസ്സിലാക്കുക സുഷുപ്തിയെ. ജാഗ്രതയിലിരുന്നുകൊണ്ട് സുഷുപ്തി എങ്ങനെ മനസ്സിലാക്കും? അതോ ദൃഷ്ടാന്തേന മാം പ്രത്യായേതു, ദൃഷ്ടാന്തത്തിലൂടെ, യുക്തിയിലൂടെ, അനുഭവത്തിലൂടെ, ഇതിനെല്ലാം ബന്ധപ്പെടുത്തി ജാഗ്രതയിലിരുന്നു കൊണ്ട് സുഷുപ്തി മനസ്സിലാക്കും. ജാഗ്രതയിലിരുന്നു കൊണ്ടുള്ള ഈ മനസ്സിലാക്കും